ദൈവം നീതിമാൻ മാത്രമല്ല, അവൻ കരുണാസമ്പന്നനും കൂടിയത്രേ. എന്നാൽ ഒരു മകന്റെ മത്സരം വളരെ ഗൌരവമായത് തന്നെയാണ്. ഇതേക്കുറിച്ച് ദൈവവചനം വളരെയേറെ പറയുന്നുണ്ട്.
വന്ദനം പ്രിയരെ, ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ദിനങ്ങൾ എത്രയോ മനോഹരമാണ് അല്ലേ. ഇന്നും നമുക്ക് ലഭിച്ച ഈ അവസരത്തിനായി സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് വചനം വിഭാഗിക്കുന്നു, ശ്രദ്ധിച്ചാലും.
യെശയ്യാ പ്രവചനമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. മുഖവരിയായി പ്രവാചകന്മാരെക്കുറിച്ചും ബൈബിളിലെ പ്രവചനങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല, യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ ഒരു സംക്ഷിപ്ത വിവരണവും ഞാൻ നൽകുകയുണ്ടായി. ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചത് ഈ പുസ്തകം ഒറ്റയിരിപ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് വേണം ഇന്നത്തെ പ്രോഗ്രാം ശ്രദ്ധിക്കുവാൻ വരേണ്ടത് എന്നാണ്. എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേരത് അപ്രകാരം ചെയ്തു എന്ന്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ വളരെയേറെ പ്രയോജനം ചെയ്യും എന്ന് നാം കാണുകയുണ്ടായി. ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. സർവശക്തൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വെളിപ്പാട്. ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള തന്റെ ആരോപണം കേൾക്കുവാൻ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം തന്റെ കോടതി മുറിയിലേക്ക് വിളിക്കുന്നത് കാണുകയാണ്. ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത് അതത്രേ. രണ്ടാം അധ്യായത്തിൽ യഹൂദയുടെയും യെരുശലേമിന്റെയും ഭാവിയെക്കുറിച്ച് പറയുന്നു. മൂന്നാം അധ്യായത്തിൽ യഹൂദയുടെയും യെരുശലേമിന്റെയും ഇപ്പോഴത്തെ കാഴ്ചയാണ്. നാലാം അധ്യായത്തിൽ ഭാവിയുടെ മറ്റൊരു ദൃശ്യമാകുന്നു. അഞ്ചാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ഉപമയും ഇസ്രായേലിനുള്ള ശാപവുമാണ് നാം വായിക്കുന്നത്. ആറാം അധ്യായം നമുക്ക് വളരെ പരിചിതമാണല്ലോ. യെശയ്യാവിനെ പ്രവാചകനായി വ്യക്തിപരമായി ദൈവം വിളിക്കുന്നത് ഈ ആറാം അധ്യായത്തിലാണ് നാം മനസ്സിലാക്കുന്നത്. ഏഴ് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിൽ പ്രാദേശികവും അതുപോലെ വിദൂര ഭാവിയിലും സംഭവിക്കാനിരിക്കുന്നതായ അതെ ഇമ്മാനുവേലിന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ പ്രവചനമാണ്. പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങളിലെ വിഷയം സഹസ്രാബ്ദ രാജ്യമാണ്. പതിമൂന്നും പതിനാലും ബാബേലിനെക്കുറിച്ചുള്ള പ്രവാചകമാകുന്നു. പതിനഞ്ചും പതിനാറും അധ്യായങ്ങൾ മോവാബിനെക്കുറിച്ചുള്ള പ്രവാചകമാകുന്നു. പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദമസ്കോസിനെക്കുറിച്ച് നാം വായിക്കുന്നു. പതിനെട്ടാം അധ്യായത്തിൽ കൂശിലെ നദികൾക്കരികെയുള്ള ദേശത്തെക്കുറിച്ച് നാം കാണുന്നു. പത്തൊൻപതും ഇരുപതും അധ്യായങ്ങളിൽ മിസ്രൈമിനെക്കുറിച്ച് നാം വായിക്കുന്നു. ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ബാബേൽ, ഏദോം, അറേബ്യ എന്നിവരെക്കുറിച്ച് കാണുന്നു. ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദർശന താഴ്വരയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ഇനിയും ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ സൂര്യനെക്കുറിച്ചുള്ള പ്രവാചകമാണ്. ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് വരെയുള്ള അധ്യായങ്ങളിൽ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്ന സിംഹാസനത്തിന്റെ വിധം, പിന്നെ അതിന്റെ പരിപാടി, അതിന്റെ രാജ്യം എന്നിവയുടെ വിവരണം. മുപ്പത്തിയഞ്ചാം അധ്യായത്തിൽ സഹസ്രാബ്ദ വാഴ്ചയിലെ ഭൗമിക അനുഗ്രഹങ്ങളാണ് വിഷയം. അല്ല, ഞാനിങ്ങനെ ഓരോ അധ്യായത്തിലെയും വിഷയം പറഞ്ഞുപോയാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകങ്ങളൊക്കെ പഠിപ്പിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഈ വിഷയവിഭജനം ഞങ്ങൾ തയ്യാർ ചെയ്തിരിക്കുന്നത്. കാരണം ഈ പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലെയും വിഷയം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ പുസ്തകം പെട്ടെന്ന് ഓർമ്മയിൽ കൊണ്ടുവരുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകത്തിന്റെ വിഷയവിഭജനത്തിന് വേണ്ടിയിട്ട് എഴുതിയാൽ അത് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരാം. ഇത് കൂടുതൽ പഠിക്കുവാൻ നിങ്ങളെ അതിന് സഹായിക്കും. നമുക്കിനിയും യെശയ്യാ പ്രവചനത്തിന്റെ ഒന്നാം അധ്യായത്തിലേക്ക് വരാം. തികച്ചും ഗൌരവപൂർണമായ ഒരു ആഹ്വാനത്തോടെയാണ് യെശയ്യാ പ്രവചനം ആരംഭിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായി ദൈവത്തിനുള്ള ആരോപണം കേൾക്കുവാൻ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ കോടതി മുറിയിലേക്ക് വിളിക്കുന്ന ദൈവത്തിന്റെ വിളിയാണ് ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത്. സംഘർഷത്തിന്റെ ഒരു സമയത്തായിരുന്നു യെശയ്യാവ് ജീവിച്ചിരുന്നത്. ലോകത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങൾ പടർന്നുകൊണ്ടിരുന്ന ഒരു കാലം. അതെ, ആകസ്മികമായ സംഭവങ്ങളും മഹാ പ്രക്ഷോഭണങ്ങളുമായ ന്യായവിധി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും സാമൂഹിക ക്രമത്തിന് വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. വടക്ക് ഒരു പുതിയ രാഷ്ട്രമുയർന്നു വന്നിരിക്കുന്നു, ഇതുവരെ ഇല്ലാതിരുന്ന അസീറിയ. ലോകത്തിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ അത് മുന്നോട്ടു വന്നുകൊണ്ടിരിക്കുന്നു. പടക്കളത്തിൽ മൃഗീയമായ സൈന്യത്തെ ഇറക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന അസീറിയ ലോകത്തെ പിടിച്ചടക്കുവാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വടക്കേ രാജ്യമായ ഇസ്രായേൽ ഇതിനോടകം തന്നെ അസീറിയയുടെ അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞു. തെക്കേ രാജ്യമായ യഹൂദയും തികച്ചും അപകടം പിടിച്ച അവസ്ഥയിലായിരിക്കുന്നു. കാരണം 185,000 വരുന്ന അശൂരിയർ, ആ സൈന്യം യെരുശലേമിന്റെ മതിലിന് പുറത്ത് പാളയമടിച്ചിരിക്കുകയാണ്. എത്ര ഭയാനകമായ സാഹചര്യമെന്നോർക്കുക. ഇതുപോലെ ഒരു അവസരത്തിലാണ് യെശയ്യാവ് തന്റെ പ്രവചനവുമായി, അല്ലെങ്കിൽ ദൈവം തന്നോട് പറഞ്ഞതായ കാര്യങ്ങൾ ജനത്തോട് അറിയിക്കുവാനായി ഇസ്രായേലിൽ വരുന്നത്. ഇങ്ങനെ ഭയവും നിരാശയും വിഷമതയും നിറഞ്ഞ സമയത്ത് ഹിസ്കിയാവ് ദേവാലയത്തിൽ കടന്ന് ദൈവത്തെങ്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം തന്റെ പ്രവാചകനെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളുമായി അയച്ചു. അശൂര്യർ ഒരിക്കലും യഹൂദയെ പിടിച്ചടക്കുകയില്ലെന്നും യെരുശലേമിന്റെ വീഥികളിൽ ഒറ്റ അശൂര്യ പടയാളിയും കാലുകുത്തില്ലെന്നും ദൈവം ഉറപ്പു നൽകി. മഹാരാജാവിന്റെ നഗരത്തിലെ ഒരു ഗോപുരത്തിൽ കൂടിയും അവർ കടക്കുകയില്ല. എന്നാൽ ദൈവം മറ്റൊരു രാഷ്ട്രത്തെ ഒരുക്കുകയായിരുന്നു, അത് ബാബിലോൺ. യൂഫ്രട്ടീസ് നദീതീരത്തുള്ള സ്വർണത്തല, അതാണ് ബാബിലോൺ. യഹൂദ ദൈവത്തെങ്കിലേക്ക് തിരിയാത്ത പക്ഷം ഈ രാജ്യം യഹൂദയെ പിന്നീട് അടിമകളാക്കുവാൻ പോകുന്നു. ദൈവം യഹൂദയ്ക്ക് മറ്റൊരു അവസരം നൽകുകയായിരുന്നു. തന്റെ കാര്യത്തിൽ ന്യായം നടപ്പാക്കുന്നതിനായി ദൈവം യഹൂദയെ കോടതിയിലേക്ക് വിളിക്കുന്നു. തന്റെ നീതിപീഠത്തിന് മുന്നിൽ അവളെ, അതെ യഹൂദയെ, നിർത്തിയിരിക്കുകയാണ്. ആരോപണത്തിന് മറുപടി പറയാനും ദൈവത്തിന്റെ വിധി കേൾക്കുവാനും തന്റെ കരുണയ്ക്കായി തന്നെ തന്നെ നൽകുന്നതിനും ദൈവം യഹൂദയ്ക്ക് അവസരം നൽകി. താൻ നീതിയുള്ളവനാണോ എന്ന് കാണുവാനായി ദൈവം നമ്മെ തന്റെ ആ കോടതി മുറിയിലേക്ക് ക്ഷണിക്കുന്നു. ഇക്കാലത്ത് ഈ തലമുറയും ദൈവം ന്യായാസനത്തിലിരിക്കുന്ന ആ കാഴ്ച കാണേണ്ടതാണ്. അതെ, അത് സംഭ്രമജനകമായിരിക്കും എന്ന കാര്യം മറക്കരുത്. ലോകത്തിന്റെ ചിന്താഗതിയിൽ ദൈവം തന്റെ ന്യായാസനത്തിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അധികാരം എടുത്തുകളഞ്ഞിരിക്കുന്നു എന്നാണ് ലോകം ചിന്തിക്കുന്നത്. ദൈവം മരിച്ചു എന്ന ഒരു ദൈവശാസ്ത്രം തന്നെ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ചിലർ ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നാം ഈ സത്യമാണ് പലപ്പോഴും വിളിച്ചറിയിക്കുന്നത്. ദൈവത്തിന്റെ അധികാരം എടുത്തുകളഞ്ഞിരിക്കുന്നു. അവിടുത്തെ രാജകീയ വിശേഷാവകാശം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ പ്രപഞ്ചത്തിന്റെ ധാർമ്മിക ഭരണകർത്താവെന്ന നിലയിൽ നിന്നും അവനെ വിലക്കിയിരിക്കുന്നു. ആവശ്യമില്ലാത്ത ഒരു ഭാണ്ഡക്കെട്ട് പോലെ ദൈവത്തെ ഒരു കോണിലേക്ക് തട്ടിമാറ്റിയിരിക്കുന്നു. ദൈവദൂഷണത്തിന്റെ ഒരു ചിത്രമാണിത്. ഇപ്പോഴും ഈ പ്രപഞ്ചത്തിന്റെ ധാർമ്മിക ഭരണകർത്താവ് ദൈവം തന്നെയാണ്. അവനിപ്പോഴും ന്യായാസനത്തിൽ തന്നെ ഇരിക്കുന്നു. അവനെ ആരും തള്ളി താഴെയിട്ടിട്ടുമില്ല. അവൻ പാപത്തെ ശിക്ഷിക്കുന്നു. ഇത് നാം ഒരിക്കലും മറന്നുപോകരുത്. ജാതികളെ ദൈവം ന്യായം വിധിക്കുന്നതിനുള്ള പ്രമാണങ്ങളെക്കുറിച്ചും യെശയ്യാവ് പറയുന്നുണ്ട്. ദൈവം രാഷ്ട്രങ്ങളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ലോകരാഷ്ട്രങ്ങളെ ഇന്ന് ഭരിക്കുന്നത് സാത്താനാണ്. എന്നാൽ ദൈവം അവയുടെ മേൽ തന്റെ സർവാധികാരം പ്രയോഗിക്കുന്നു. രാഷ്ട്രങ്ങൾ വളർന്നു വലുതാകാൻ ദൈവം അനുവദിക്കുന്നു. അവയെ ഉപയോഗിക്കുവാൻ സാത്താനെ ദൈവം അനുവദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിപാടിയിൽ ചില രാഷ്ട്രങ്ങളെ വേദിയിൽ നിന്നിറക്കേണ്ട സമയമായി എന്ന് വരുമ്പോൾ ദൈവം അവയെ മാറ്റിക്കളയുന്നു. സാത്താന് ഇതിനെതിരെ നിൽക്കാൻ കഴിയില്ല. അത് ഏത് രാഷ്ട്രമാണെങ്കിലും സത്യമാണ്. ദൈവം ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ ഭരണം നടത്തുന്നു എന്നതിന് ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദർ പോലും ഉദാഹരണമാണ്. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ അന്നവർ പാടിയ പാട്ടിലെ ഒരു ഭാഗം വീണ്ടും വീണ്ടും എന്റെ ചിന്തയിൽ വരുന്നത് എന്തെന്നാൽ, യഹോവ യുദ്ധവീരൻ. അതെ, യഹോവ യുദ്ധവീരൻ തന്നെ. അവനൊരിക്കലും പാപത്തോട് അനുരഞ്ജനം ചെയ്യുകയില്ല. കീഴടക്കലിന്റെ വെള്ളക്കൊടിയെ ഒരിക്കലും പാപത്തിനു മുന്നിൽ അവൻ കാണിക്കില്ല. ഒട്ടും വ്യതിചലിക്കാതെ, ഒട്ടും സംശയിക്കാതെ, ഒട്ടും അനുരഞ്ജനപ്പെടാതെ അതിനെ കൈകാര്യം ചെയ്യാൻ തന്നെ അവൻ മുൻപോട്ട് വരുന്നു. തന്റെ കോപം മുഴുവൻ ദൈവം അതിന്മേൽ ചൊരിയും. ഇക്കാലത്തും മനുഷ്യൻ യെശയ്യാവോട് ചേർന്ന് ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നെങ്കിൽ ആശയ്ക്ക് വഴിയുണ്ട്. ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 1:1. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസ്സീയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ഒന്നാമതായി, ഇതൊരു ദർശനമാണെന്നത് നാം ശ്രദ്ധിക്കണം. യഹൂദയെയും യെരുശലേമിനെയും പറ്റിയുള്ള ഒരു ദർശനം. ഇത് നമ്മെക്കുറിച്ചല്ല കേട്ടോ. പക്ഷേ ഇതിൽ നിന്നും ഏറെ ആശ്ചര്യകരമായ ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഉസ്സീയ, യോഥ, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത്. ഉസ്സീയ യഹൂദയിലെ 10-ാമത്തെ രാജാവായിരുന്നു. രാജാവിന് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന മന്ദിരത്തിലെ വിശുദ്ധ സ്ഥലത്ത് അതിക്രമിച്ച് കടന്നതിനാൽ ഈ ഉസ്സീയാവ് കുഷ്ഠരോഗിയായി. എന്നിരുന്നാലും നല്ല രാജാക്കന്മാരുടെ പട്ടികയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ഉസ്സീയാവ്. അദ്ദേഹത്തെ അനുഗമിച്ച തന്റെ മകൻ യോഥാമും ഒരു നല്ല രാജാവായിരുന്നു. എന്നാൽ ഉസ്സീയാവിന്റെ കൊച്ചുമകനായ ആഹാസ് ഒരു വഷളനായ രാജാവായിരുന്നു. ഒടുവിൽ പറയുന്ന യെഹിസ്കിയാവ് ഒരു നല്ല രാജാവായിരുന്നു. ആയുസ് അല്പം കൂടി നീട്ടിക്കിട്ടുവാൻ ദൈവത്തോട് യാചിച്ചത് ഈ ഹിസ്കിയാവാണ്. ദൈവം അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ആയുസ് നീട്ടിക്കൊടുക്കുകയും ചെയ്തു എന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ ചോദിച്ചതിലൂടെ യെഹിസ്കിയാവ് തന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്യുകയായിരുന്നു. കാരണം ഈ നീട്ടിക്കിട്ടിയ കാലത്താണ് അവന്റെ ജീവിതത്തിൽ അനേകം ചീത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. പലരും അനുഗ്രഹം കൂടുതൽ കിട്ടുമ്പോഴാണല്ലോ കൂടുതൽ പിൻപോട്ടു പോകുന്നത്. അതുപോലെ തന്നെയാണ് ഹിസ്കിയാവിന് സംഭവിച്ചത്. അത് ആ രാജ്യത്തെ വലിയൊരു നാശത്തിൽ കൊണ്ടെത്തിച്ചു. ഇനിയും 1:2 ഞാനൊന്ന് വായിക്കട്ടെ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി ധരിക്ക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. രാജകീയ വിധത്തിൽ തന്നെയാണ് ദൈവം ഈ പ്രവചനം ആരംഭിക്കുന്നത്. യഹൂദയ്ക്കെതിരെയുള്ള ദൈവത്തിന്റെ പൊതുവായ വിധിയാണിത്. അവൻ ലോകത്തെ വിളിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ കോടതി മുറിയിലേക്ക് വന്ന് ദൈവം തന്റെ ജനത്തെ വിസ്തരിക്കുന്നത് ദയവായി ശ്രദ്ധിച്ചാലും ദൈവം ഇരുട്ടിലോ ആരും കാണാത്ത ഒരു മൂലയിലോ ഒന്നും ചെയ്യാറില്ല. ആവർത്തന പുസ്തകം 32-ാം ആരംഭിക്കുന്നത് അതേ ഭാഷ തന്നെയാണ് ഇവിടെയും നാം കാണുന്നത്. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും, ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മിസ്രയീമിൽ നിന്നും ദൈവം കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വാഗ്ദത്ത നാട്ടിലാക്കി. അവിടെ പാർക്കുന്നതിനുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളും താൻ അവർക്ക് നൽകി. ഇത് കേൾക്കുവാനും അതിന് സാക്ഷ്യം വഹിക്കുന്നതിനുമാണ് താൻ സൃഷ്ടിച്ച ആകാശത്തിലും ഭൂമിയിലുമുള്ള ബുദ്ധിയുള്ള സകലത്തെയും ദൈവം വിളിക്കുന്നത്. ഇപ്പോൾ 500 ശേഷം ദൈവം പറയുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അവരെ ആക്കിയിരുന്ന ദേശത്തുനിന്നും പറിച്ചെടുത്ത് ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് വിടുവാൻ ദൈവം തയ്യാറായിരിക്കുന്നു. തൻ്റെ പ്രവൃത്തികൾ ശരിക്കും താൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അവ നീതിയും ആണെന്നതിന് സാക്ഷി നിൽക്കുവാൻ തൻ്റെ സൃഷ്ടിയായ ആകാശത്തെയും ഭൂമിയെയും ദൈവം വിളിക്കുന്നു. അവർക്കെതിരെയുള്ള ദൈവത്തിന്റെ ആരോപണം അവർ മത്സരിക്കുന്നു എന്നതാണ്. കനാൻ ദേശത്ത് പാർക്കാനുള്ള അവകാശം അവൻ അവർക്ക് കൊടുത്തു. അവർ അവനെ അനുസരിക്കണം എന്ന വ്യവസ്ഥയിന്മേലായിരുന്നു ദൈവം അങ്ങനെ കൊടുത്തത്. പക്ഷേ അവർ അവനെ അനുസരിച്ചില്ല. അനുസരണം കേട്ട ഒരു മകനോട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മോശയുടെ പ്രമാണത്തിൽ പറയുന്നത് നോക്കുക. ആവർത്തന പുസ്തകം 21 അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ തന്നെ നോക്കുമല്ലോ. മത്സരിയായ ഒരു മകനോട് ന്യായപ്രമാണം ചെയ്തത് ഇതത്രേ. മുടിയൻപുത്രന്റെ ഉപമയിൽ മടങ്ങി വന്ന മത്സരിയായ ആ മകനെ കൊന്നുകളക എന്ന ആജ്ഞ പുറപ്പെടുവിക്കുന്നതിന് പകരം തടിപ്പിച്ച കാളക്കുട്ടിയെ അറക്കുക എന്ന് ആ പിതാവ് വേലക്കാരോട് പറയുന്നത് കേട്ടപ്പോൾ ചുറ്റും നിന്നവർ ആശ്ചര്യപ്പെട്ടിരിക്കാം. ആ മുടിയനായ പുത്രൻ മടങ്ങി വന്ന് അനുതാപത്തിന്റെ വാക്കുകൾ പറഞ്ഞു തീരുന്നതിനു മുൻപേ തന്നെ സ്നേഹവാനായ പിതാവിന്റെ കരം അവനെ വാരിപ്പുണർന്നു. അവന്റെ നെറുകയിൽ ചുംബിച്ചു. അവന്റെ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ചു. ചാട്ടവാർ കൊണ്ടുള്ള അടിക്കു പകരം അവന് സമൃദ്ധമായ വിരുന്ന് നൽകി. ദൈവം നീതിമാൻ മാത്രമല്ല, അവൻ കരുണാസമ്പന്നനും കൂടിയത്രേ. എന്നാൽ ഒരു മകന്റെ മത്സരം വളരെ ഗൌരവമായത് തന്നെയാണ്. ഇതേക്കുറിച്ച് ദൈവവചനം വളരെയേറെ പറയുന്നുണ്ട്. കോടതി മുറിയിലെ പിരിമുറുക്കം കുറയ്ക്കാനും തന്റെ ആരോപണത്തിന് ഊന്നൽ നൽകാനുമായി ദൈവം ഇവിടെ അല്പം ഫലിതം പ്രയോഗിക്കുന്നുണ്ട്. ബൈബിളിൽ ഫലിതമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പലരും ആത്മീക കാര്യങ്ങളിൽ വരുമ്പോൾ ചിരിക്കരുത്, കട്ടിച്ചു പിടിച്ചിരിക്കണം എന്ന ചിന്താഗതിയുള്ളവരാണ്. എന്നാൽ വചനം കൂടുതൽ ആസ്വദിക്കുവാൻ അതിലുള്ള ഫലിതം നമ്മെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്നത്തെ പ്രശ്നം മിക്കവാറും നാം കേൾക്കുന്ന ഫലിതങ്ങളിലേറെയും പാപത്തിന്റെ രസമുള്ളതാണ്. ആ മസാല ചേർക്കാതെ ഫലിതമാകില്ലല്ലോ. അല്ലെങ്കിൽ കുടുംബമായി ആസ്വദിക്കുവാൻ പറ്റാത്തതാണ് അങ്ങനെയുള്ള ഫലിതങ്ങൾ. അതുകൊണ്ട് തന്നെ ഫലിതം പറയുന്നതും എന്തിന് ചിരിക്കുന്നതുപോലും ആത്മീകതയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അത് അതിന്റെ മറ്റേ അറ്റം. ഏതായാലും സമതുലിതയാണ് ഏറ്റവും നല്ലത് എന്നോർക്കണം. എന്നാൽ ശരിയായ ഫലിതം ഒരിക്കലും നമ്മെ നശിപ്പിക്കുകയില്ല. അത് നമുക്ക് കൂടുതൽ അനുഗ്രഹമാകും. മാർത്തോമ സഭയിലെ ക്രിസോസം മിത്രാച്ചന്റെ പ്രസംഗം കേൾക്കുവാൻ എത്ര രസമാണല്ലേ. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഫലിതങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുവാൻ തന്നെ എന്തുമാത്രം താൽപര്യമാണ്. അതെ, ഫലിതം നമ്മെ ദൈവവചനം കൂടുതൽ മനസ്സിലാക്കുവാൻ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പറയേണ്ടത് പറയേണ്ടിടത്ത് പറയണം എന്ന് മാത്രം. നിത്യതയിൽ നമുക്കൊരു നല്ല കാലം ലഭിക്കാൻ പോകുന്നു എന്ന് നാം ഓർക്കണം. അന്ന് നാം എത്രമാത്രം ചിരിച്ച് സന്തോഷിക്കുമെന്ന് ഓർത്തു നോക്കുക. അവിടെ ചിരിക്കാൻ യാതൊരു അവസരവും ഇല്ല എങ്കിൽ അത്രയും പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്കും അതിലെന്തുമാത്രം താൽപര്യമുണ്ടാകും എന്നെനിക്കറിയില്ല. മൂന്നാം വാക്യം: കാള തന്റെ ഉടയവരെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തെട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ഈ വാക്യം ഒന്നാന്തരം ആക്ഷേപഹാസ്യമാണ്. ഇവിടെ ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുന്ന രണ്ട് മൃഗങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുക. രണ്ടും ബുദ്ധിയില്ലാത്തവ എന്ന് പേരുകേട്ടവയാണ്. കാളയോ നീളൻ ചെവിയുള്ള കഴുതയോ ബുദ്ധിയുള്ള മൃഗമെന്ന് ആരും പറയാനിടയില്ല. കാളയെപ്പോലെ പൊട്ട് എന്നത് സാധാരണ കേൾക്കാറുള്ള ഒരു പ്രയോഗമല്ലേ. അവൻ കാളയെപ്പോലെ കിടന്ന് പണിയെടുക്കുക. കഴുതയെക്കുറിച്ച് ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അവൻ ഒരു കഴുതയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. കഴുതയെ കാണാത്തവർ പോലും വിഡ്ഢി എന്ന് കേൾക്കുമ്പോൾ കഴുതയെക്കുറിച്ച് ഓർത്തുപോകില്ലേ. അതെ, ഈ രണ്ട് മൃഗങ്ങളുടെ പേരുകളും പ്രശംസിക്കാൻ വേണ്ടി വിളിക്കുന്ന അലങ്കാര വാക്കുകളല്ല. എങ്കിലും ദൈവം പറയുന്നു, നിങ്ങൾ ബുദ്ധിയില്ലെന്ന് പറയുന്ന ഈ കാളയും കഴുതയും ഉണ്ടല്ലോ, അവയ്ക്ക് പോലും തങ്ങളുടെ യജമാനൻ ആരെന്നും തങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരെന്നും അറിയാം. അതിനുള്ള ബുദ്ധി അവർക്കുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി മനുഷ്യരിൽ നല്ലൊരു പങ്കിനും തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു തരുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവില്ല. അതിനുള്ള ബുദ്ധി അവർക്കില്ലെന്ന് സാരം. ഇല്ലാത്തതാണോ വേണ്ടാന്ന് വെക്കുന്നതാണോ എന്നെനിക്കറിയില്ല. തങ്ങളെ തീറ്റിപ്പോറ്റുന്നത് ദൈവമാണെന്ന് അവർക്കറിയില്ല, അല്ലെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറില്ല. ഇങ്ങനൊരു ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കുവാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ദൈവത്തെ ആവശ്യമില്ലെന്ന് പറയുന്ന ഈ പച്ച പരിഷ്കൃത തലമുറയെക്കുറിച്ച് എന്തു പറയാനാണ്? ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു കുട്ടി മറ്റൊരു വീട്ടിൽ വിരുന്നുപോയതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അവൻ വീട്ടിൽ നിന്നും ആദ്യമായി തനിച്ച് മറ്റൊരു വീട്ടിൽ പോകുകയാണ്. അത്താഴത്തിന് സമയമായി. എല്ലാവരും മേശയ്ക്ക് ചുറ്റുമിരുന്നു. ഭക്ഷണം വിളമ്പുവാൻ തുടങ്ങി. അവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് മുൻപ് സ്തോത്രം ചെയ്തിട്ടാണ് എല്ലാവരും കഴിക്കാറുള്ളത്. അതുകൊണ്ട് കണ്ണുകൾ അടച്ച് തലകുനിച്ച് അവനിരിപ്പായി. ആരെങ്കിലും ഇപ്പോൾ സ്തോത്രം ചെയ്യുന്നത് കേൾക്കാൻ ശ്രദ്ധയോടെ ചെവിയോർത്തിരുന്ന അവൻ അല്പസമയം കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ ചവയ്ക്കുന്നതിന്റെ ശബ്ദം കേൾക്കുകയുണ്ടായി. അവൻ തലയുയർത്തി പതിയെ നോക്കിയപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെയൊക്കെ പല കല്യാണങ്ങൾക്കും ചെല്ലുമ്പോൾ നാം കണ്ടിട്ടില്ലേ അതുപോലെ? ആ കൊച്ചുകുട്ടി ഒരു നിമിഷം ആശ്ചര്യപ്പെട്ടുപോയി. അവൻ മെല്ലെ എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിന് മുൻപ് ദൈവത്തിന് സ്തോത്രം പറയാറില്ലേ എന്ന്. വീട്ടുകാർക്ക് അല്പം ജാല്യതയായി. എങ്കിലും അവർക്ക് അങ്ങനെ ഒരു ശീലമില്ലെന്ന് അവർ സമ്മതിച്ചു. ആ കൊച്ചുകുട്ടി അല്പനേരം മൗനമായി ചിന്തിച്ചിട്ട് നിഷ്കളങ്കമായി തന്നോട് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിലെ നായ്ക്കുട്ടിയെപ്പോലെയാണല്ലോ, അവന് വല്ലതും കിട്ടാത്ത താമസമേയുള്ളൂ, ഉടൻ വായിക്കത്താക്കും എന്ന്. ഇത് ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. പലപ്പോഴും അനേകരിലും ഈ പറഞ്ഞതല്ലേ വാസ്തവം? മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നത് എത്ര കഷ്ടമായിരിക്കും. നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സമൂഹം നന്ദിയില്ലാത്ത ഒരു കൂട്ടമായി തീർന്നിരിക്കുന്നു. ദൈവം എന്നത് ഇന്ന് അനേകർക്കും നമ്മുടെയൊക്കെ സ്കൂട്ടറിന്റെ പിൻപിൽ വെച്ചിരിക്കുന്ന സ്റ്റെപ്പിനി ടയർ പോലെയാണ്. ഞങ്ങൾ തന്നെ ഓടിക്കോളാം, പിന്നെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ, ഞങ്ങളെക്കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാൻ ഞങ്ങൾ അന്നേരം വന്ന് ചോദിച്ചോളാം. ഇത്രയേ ദൈവത്തെക്കൊണ്ട് ആവശ്യമുള്ളൂ. രോഗം വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ ഒന്ന് സഹായിക്കണം അത്രമാത്രം. ഇന്ന് കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവത്തിലുള്ള ആശ്രയം ഇല്ല, അതില്ലാതെ തന്നെ മുൻപോട്ടു പോകാം എന്നുള്ള ഒരു മനോഭാവം, കൂട്ടായ്മകളും ഇല്ലാതായിരിക്കുന്നു. ആർക്കാണ് ഇതിനൊക്കെ സമയം? അല്ല, ഞങ്ങൾക്ക് വേണ്ടതൊക്കെയുണ്ട്, പിന്നെ എന്തിനു ദൈവത്തെ വിളിക്കണം എന്നുള്ള ആ ചിന്തയാണ് ഉള്ളിന്റെ ഉള്ളിലെന്ന് തോന്നുന്നു. ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. പിന്നെ ഉപകാരം ചെയ്തതിന് ഉപകാരസ്മരണയായി കൂലിയായി ഭണ്ഡാരത്തിൽ വല്ലതും ഇട്ടേക്കാം. ദൈവത്തോടുള്ള ആ ബന്ധം ഈ വിധത്തിലായിരിക്കുന്നു. മനുഷ്യനു വേണ്ടി ഈ പ്രപഞ്ചത്തെ വിരിച്ചൊരുക്കിയ ദൈവത്തോട് മനുഷ്യൻ കാണിക്കുന്നത് എത്ര വലിയ നന്ദികേടാണ്. അതെ, മൃഗങ്ങൾക്കുള്ള നന്ദി പോലും മനുഷ്യനില്ലാതെ പോകുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. മനുഷ്യൻ മൃഗത്തിൽ നിന്നും വന്നതാണെന്ന് ഇന്ന് നാം കേൾക്കാറുണ്ട്. ആരാണത് പറഞ്ഞത്? മനുഷ്യൻ മൃഗങ്ങളെപ്പോലെയെങ്കിലും പെരുമാറുന്നുണ്ട് എങ്കിൽ എത്ര നന്നായിരുന്നല്ലേ. എന്നാൽ ചില മൃഗങ്ങൾ മനുഷ്യരെക്കാൾ സാമർഥ്യമുള്ളവരാണെന്ന് പറയാം. മനുഷ്യൻ മൃഗത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിനേക്കാൾ മൃഗങ്ങൾ മനുഷ്യരിൽ നിന്ന് വന്നു എന്ന് പറയുന്നതാകും ചിലരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ യോജിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? കാരണം ചില മൃഗങ്ങൾ പല മനുഷ്യരെക്കാളും മെച്ചമായിരിക്കുന്നു. അതെ, മനുഷ്യൻ മൃഗത്തെക്കാൾ താണുപോയിരിക്കുന്നു. ദൈവം പറഞ്ഞതിന്റെ ആശയം ഇതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവവുമായിട്ടുള്ള താങ്കളുടെ ബന്ധം എപ്രകാരമാണ്? ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ മാനിക്കുവാനും സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നാം ചെയ്തു കൊടുക്കുകയല്ല, പിന്നെയോ നമ്മുടെ നന്മയ്ക്കായി, നമ്മുടെ അനുഗ്രഹത്തിനായി. അതാണല്ലോ പിതാവായ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നാം നന്നായിരിക്കണം. അങ്ങനെ ജീവിതത്തെ താങ്കൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? നന്ദിയുള്ള ഒരു ഹൃദയമുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടേതായ കാര്യങ്ങളിൽ ധൃതിയായി മുൻപോട്ട് പോകുന്നതിനാൽ നിന്നോട് നന്ദി പറയുവാൻ പോലും സാധിക്കുന്നില്ല. ഞങ്ങളുടെ നന്ദികേട് ഞങ്ങളോട് ക്ഷമിച്ച് അങ്ങേക്ക് ഏറ്റവും അധികം പ്രയോജനകരമായ പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447763 78 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.